പ്രലോകത്ത് അവന് മാത്രമായിരിക്കും അധികാരമുണ്ടായിരിക്കുക എന്ന കാര്യമാണ്. മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഈ ആയത്ത് ഓതുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ തെറ്റിക്കാറുണ്ട്. യാഇന് ഷദ്ദുണ്ട്. ചില ആളുകൾ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയും, അവിടെ യാ കട്ടി കൂട്ടില്ല. ചിലർ ഓതുന്ന സമയത്ത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയും, യാ പിന്നെ കട്ടി ഉണ്ടാവില്ല. രണ്ട് സ്ഥലത്തും യാന് ഷദ്ദുണ്ട്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ സൂറത്തുൽ ഫാത്തിഹയുടെ മധ്യമാണ് ഈ ആയത്ത്. പണ്ഡിതന്മാർ പറഞ്ഞു വിശുദ്ധ ഖുർആൻ മുഴുവനായും ഈ ആയത്തിലുണ്ട്. ഈ ആയത്ത് മാത്രം വിശദീകരിക്കാനായി പണ്ഡിതന്മാർക്ക് പേജുകൾ വരുന്ന പുസ്തകങ്ങളുണ്ട്. 200 പേജുകളുള്ള പുസ്തകങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മാത്രമായി ഉണ്ട്. ഇതിലുള്ള അർത്ഥങ്ങളും വിശദീകരണങ്ങളും അതിലെ രഹസ്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നതായി. ഇയ്യാക നഅബ്ദു, ഇയ്യാക നിന്നെ എന്നാണ് അതിന്റെ അർത്ഥം. ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നെ എന്നാണ് അതിന്റെ അർത്ഥം. നഅബ്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. അറബി ഭാഷയിലെ ഘടനയനുസരിച്ച് നഅബ്ദുക എന്നാണ് പൊതുവെ പറയേണ്ടത്. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നഅബ്ദു ഞങ്ങൾ ആരാധിക്കുന്നു, ക നിന്നെ. അങ്ങനെയാണ് പൊതുവെ അറബി ഭാഷയിലെ ഘടന. നിങ്ങൾ അറബി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും, ബറബ മുഹമ്മദുൻ സൈദൻ, ബറബ അടിച്ചു മുഹമ്മദ്, മുഹമ്മദ് അടിച്ചു സൈദൻ, സൈദിനെ അടിച്ചു. അങ്ങനെയാണ് പറയാ. പ്രവൃത്തി ആദ്യം പറയും, പ്രവൃത്തി ചെയ്ത ആളുടെ പേര് പറയും, പ്രവൃത്തി ആരുടെ മേലാണോ വന്നു പതിച്ച ആളുടെ പേരും പറയും. അതായത് അടി കൊണ്ടത് ആരാണ്? സൈദാണ്. അപ്പൊ സൈദിന് രണ്ടാമതാണ് പറയാം. ശരി, ഇവിടെ നോക്കൂ നിങ്ങൾ, ആരാധന എന്നതാണ് പ്രവർത്തനം. ചെയ്യുന്നത് ആരാണ്? നമ്മളാണ്. ആരോടാണ് ചെയ്യുന്നത്? അള്ളാഹുവിനോടാണ്. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേര് ആദ്യത്തിൽ പറഞ്ഞു, ഇയ്യാക. അവിടെ നിന്നാണ്, അതായത് അവസാനം പറയേണ്ട കാര്യം ആദ്യം പറഞ്ഞു എന്നതിൽ നിന്നാണ് മാത്രം എന്ന അർത്ഥം ഈ ആയത്തിന് വന്നത്. അവസാനം പറയേണ്ട കാര്യം ആദ്യം പറഞ്ഞതോടുകൂടി മാത്രം എന്ന അർത്ഥം ആ വാക്കിന് വന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അതാണ് അതിന്റെ അർത്ഥം. ഈ മാത്രം എവിടുന്ന വന്നത്? നഅബുദുക എന്ന് പറയേണ്ടതിന് പകരം ഇയ്യാക, ആദ്യം നിന്നെ എന്ന് പറഞ്ഞു, നിന്നെ മാത്രം ഞങ്ങൾ. മലയാളത്തിലത് നമ്മൾ പൊതുവെ ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയും, ഞാൻ മുഹമ്മദിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ആശയമുണ്ട്. എന്നാൽ ഞാൻ പറയാം, മുഹമ്മദിനെയാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാലോ? അപ്പൊ അർത്ഥത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്താണ് വ്യത്യാസം? മുഹമ്മദിനെ മാത്രം ഞാൻ വിളിച്ചിട്ടുള്ളൂ, വേറെ ആരെയും വിളിച്ചിട്ടില്ലാന്നാണ്. ഞാൻ മുഹമ്മദിനെ വിളിച്ചു എന്ന് പറയുന്നതും മുഹമ്മദിനെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഒരു ചെറിയ അർത്ഥ വ്യത്യാസം അവിടെ വരും. അതേപോലെ തന്നെ നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന്. അങ്ങനെയാണ് ഈ മാത്രം എന്ന അർത്ഥം ഇവിടെ വരുന്നത്. അതൊരിക്കലും കളയാൻ പാടില്ലാത്ത അർത്ഥം. അവിടെയുള്ള നാട്ടിലുള്ള ചില സമസ്ത മുസ്ലിയാക്കന്മാർ ഖുർആനിന് അർത്ഥം എഴുതിയ പരിഭാഷ എഴുതിയ സന്ദർഭത്തിൽ ഈ മാത്രം എടുത്തു കളഞ്ഞു, നിന്നെ ആരാധിക്കുന്നു എന്നാക്കി. നോക്കണം നിങ്ങൾ എന്തൊരു വലിയ ധൈര്യമാണത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹു അവിടെ എന്തു പറഞ്ഞില്ല? ഇയ്യാക അഅബ്ദു എന്ന് പറഞ്ഞില്ല, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്നല്ല. നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്നല്ല, പിന്നെ എന്താ പറഞ്ഞത്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞതിന് പിന്നിലുള്ള ചില കാരണങ്ങൾ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അള്ളാഹുവെ നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന് പറയാൻ എനിക്കതിനു മാത്രം ആരാധനകളില്ല. എന്റെ ആരാധനകൾ പറയപ്പെടാൻ മാത്രമില്ല, എടുത്തു പറയാൻ മാത്രം അതിലൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ ആരാധന, ഞങ്ങളെല്ലാവരും നിന്നെ ആരാധിക്കുന്നു, നിന്നെ മാത്രം ആരാധിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആരാധന നീ പരിഗണിക്കണം. വിനയമാണ് ഈ ആയത്ത്. അള്ളാഹുവിനോടുള്ള അനേകം അദബുകൾ പഠിപ്പിക്കുന്ന ആയത്താണ്. അള്ളാഹുവെ ഞങ്ങൾ നിന്നെ മാത്രമാരാ, ഞങ്ങൾ എന്ന് പറയാനുള്ള കാരണം ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് റബ്ബെ ഞങ്ങളുടെ എല്ലാവരുടെയും ആരാധന. മാത്രമല്ല മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന സൂചനയും അതിലുണ്ട്. പക്ഷെ ഇന്ന് സുബ്ഹാനല്ലാഹ് ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആൾക്കാർ യാക്കന അബുദു എന്ന് പറയുന്നുണ്ടെങ്കിലും പല ആൾക്കാരും ലൈന അബുദുവിലില്ല, ഓരോരുത്തരും അവനവനാണ്, ഒറ്റക്കൊറ്റക്കാണ് അവന്റെ മനസ്സ്. അങ്ങനെ ആവരുത്. മുസ്ലിമീങ്ങൾ സത്യത്തിന്റെ മേൽ ഒരുമിക്കേണ്ടവരാണ്. അള്ളാഹു അവരെ അള്ളാഹുവിന്റെ കലിമത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. അബുദു, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നെ മാത്രം, ഞങ്ങൾ നിന്നോടു മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നിന്നോടു മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവും റസൂലും കൽപ്പിച്ചതെല്ലാം ഇബാദത്താണ്. അത് എല്ലാം അള്ളാഹുവെ നിന്നോട് മാത്രമാണ്. പ്രാർത്ഥനയാകട്ടെ, നിസ്കാരമാകട്ടെ, എന്ത് ഇബാദത്താകട്ടെ, അതെല്ലാം അള്ളാഹുവെ നിനക്ക് മാത്രമാണ്. സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ? സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഉറച്ച വിശ്വാസം, അസ്സിഖതു ബില്ലാഹ്. ഇതാണ് സഹായത്തേട്ടം. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് സഹായത്. അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളോടുകൂടിയാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഉറച്ച വിശ്വാസം, അല്ലാഹു എന്നെ സഹായിക്കും, അല്ലാഹുവിനെ എന്നെ സഹായിക്കാൻ കഴിയും, അസ്സിഖതു ബില്ലാഹ്, ഉറച്ച വിശ്വാസം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. എങ്ങനെ? പ്രാർത്ഥനക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി. അത് സിഖതാൻ, ഉറപ്പാണ്. രണ്ട്, അൽ ഇഅ്തിമാദു അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണം. ഹൃദയം അല്ലാഹുവിന്റെ മുന്നിൽ ഏൽപ്പിക്കുക, കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുക. തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, പാറക്കുള്ളിൽ മുശ്രിക്കുകളുടെ കാലുകൾ കാണുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിക്കുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ് വയുഖവിഫൂനക ബില്ലദീന മിന്ദൂനെ, അല്ലാഹു മദിയായി, അല്ലാഹു മദിയാവുകയില്ലേ അവന്റെ അടിമക്ക്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു മദിയായവനല്ലേ അവന്റെ അടിമക്ക്? വയുഖവിഫൂനക ബില്ലദീന മിന്ദൂനെ, അള്ളാഹുവിന് പുറമേയുള്ളവരെ കുറിച്ച് അവർ നിന്നെ ഭയപ്പെടുത്തുകയാണ്, നീ പേടിക്കേണ്ടതില്ല, അല്ലാഹു മദി നിനക്ക്. അതാണ് രണ്ടാമത്തെ കാര്യം സഹായത്തേട്ടത്തിൽ. മൂന്നാമത്തെ കാര്യം ചോദിക്കലാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക. ഇതാണ് സഹായത്തേട്ടം. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നിനക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിസ്കരിക്കുന്നു എന്ന് പറയാതിരുന്നത്? നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാതിരുന്നത്? നിനക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നു എന്ന് പറയാതിരുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മൾ ഓതുന്ന ഈ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. രണ്ട് ദിക്റുകൾ ഈ ആയത്തുകളിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പലയിടങ്ങളിൽ ആയത് പറഞ്ഞിട്ടുണ്ട്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് രണ്ട് ദിക്റുകളുടെ അർത്ഥമാണ്. ഇയ്യാക നഅബുദു എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അഖീദയിൽ വിശദീകരിച്ചതാണ്, ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇയ്യാക നസ്തഈൻ എന്നതോ ആര് പറയും? അള്ളാഹുവെ നിന്നെ മാത്രം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, ഞങ്ങൾക്കൊന്നിനും സാധിക്കുകയില്ല, നിന്റെ സഹായം വേണം. ഏത് ദിക്റിനെയാണത് അർത്ഥമാക്കുന്നത്? ഏത് ദിക്റിലേക്കാണ് അത് സൂചന നൽകുന്നത്? നമസ്കാരത്തിന് വരുന്ന സമയത്ത് ഈ രണ്ട് ദിക്റ് നമ്മൾ ചൊല്ലുന്നുണ്ട്. അദാന കേട്ട് കഴിഞ്ഞാൽ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സഹായമില്ലാതെ അനങ്ങാനോ എന്തെങ്കിലും പ്രവർത്തിക്കാനോ ഒരു ശക്തിയും എനിക്കില്ല. ലാ ഹൗൽ, ഹൗൽ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ പറ്റില്ല, എനിക്ക് പ്രയാസമുണ്ട്, എളുപ്പത്തിലേക്ക് മാറാൻ സാധിക്കുകയില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എളുപ്പത്തിലേക്ക് പോകാൻ കഴിയുകയില്ല, എനിക്ക് രോഗമുണ്ട്, ആരോഗ്യത്തിലേക്ക് പോകാൻ കഴിയില്ല, എനിക്ക് ദാരിദ്ര്യമുണ്ട്, അത് മാറാൻ സാധിക്കുകയില്ല, എങ്ങനെയല്ലാതെ ഇല്ലാതില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഈ രണ്ട് ദിക്റുകളാണ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈനിലുള്ളത്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ തുടക്കത്തിലും അത് നിസ്കാരത്തിന് മുൻപ് അള്ളാഹു അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദാനിന്റെ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹയ്യാ അലസ്സലാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. നിസ്കാരത്തിലും അത് നമ്മൾ പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈനിലും മറ്റ് സ്ഥലങ്ങളിലും അത് പറയുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞാലും നമ്മളത് പറയുന്നുണ്ട്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ മറ്റൊരു ബന്ധം കൂടിയുണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നിങ്ങൾ ആരാധിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിന്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് അല്ലാഹുവിനെ ആരാധിക്കാൻ പറ്റുകയില്ല. അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുന്റെ സഹായം വേണം. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പറയുക റസൂലേ, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മാ യഅബഉ ബികും റബ്ബി, എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്, നിങ്ങളെ എങ്ങനെ സഹായിക്കാനാണ് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ. നോക്കൂ, നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞോ? ഇല്ല. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. എത്രയോ സ്ഥലങ്ങൾ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നകും കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലികും വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർത്തളാ ലഹും വലയുബദ്ദിലന്ന ലഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി വലാ യുശ്രികൂന ബി ശൈഇ. അള്ളാഹു പറയാൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു, അവർക്ക് അള്ളാഹു അധികാരം നൽകും, അവർക്ക് അള്ളാഹു ഭൂമിയിൽ സ്വാധീനം നൽകും, അവരുടെ ഭയം നീക്കി അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകും. എന്താണ് അവർ ചെയ്യേണ്ടത്? യഅബുദൂനനി, അവർ എന്നെ ആരാധിക്കട്ടെ, ഞാൻ അവരെ സഹായിക്കാം. അതല്ലേ, അള്ളാഹുവിനെ ആരാധിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റില്ല. നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ മുസ്ലിം ആയത്, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നത്, അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ്. അതുകൊണ്ടല്ല അള്ളാഹു പറഞ്ഞത് വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു മാ സക മിൻകും മിൻ അഹദിൻ അബദാ. അള്ളാഹുവിന്റെ ഔദാര്യം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും നന്നാവില്ലായിരുന്നു, ഒരാൾക്ക് പോലും ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ സാധിക്കില്ലായിരുന്നു. ആരെ നോക്കി ഇത് പറയുന്നത്? സഹാബികളെ നോക്കി. അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും ജീവിത വിശുദ്ധി ഉള്ളവരാകില്ലായിരുന്നു. അള്ളാഹുന്റെ സഹായമാണിത്, നിങ്ങൾ നന്നായത്. നിങ്ങൾ നന്നായ അള്ളാഹു കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇത് പരസ്പര ബന്ധിതമാണ്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അർത്ഥമാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുള്ളത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. അള്ളാഹുവേ, നീ എന്നെ സഹായിക്കണം നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നിനക്ക് നന്ദി പറയാൻ, നിനക്ക് നല്ല പോലെ ഇബാദത്ത് ചെയ്യാൻ, നിനക്ക് നിന്നെ സ്മരിക്കാൻ, നിനക്ക് ദിക്ർ ചൊല്ലാൻ നീ എന്നെ സഹായിക്കണം. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന അടിസ്ഥാനമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കാൻ. തിന്മകളിൽ വിട്ടു നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ ദുആ ചെയ്യാൻ. നന്മകൾ വർദ്ധിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. നിന്റെ കഴിവ് കൊണ്ടല്ല നീ നന്നാവുന്നത്, അള്ളാഹുവിന്റെ സഹായം കൊണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വഴിപിഴക്കും, വേഗം വഴിപിഴക്കും. നമ്മളെ കൊണ്ടാണ് നമ്മൾ നന്നാവുന്നത് എന്ന ചിന്ത നമുക്ക് വന്നാൽ നമ്മൾ പിഴക്കും. അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് നമ്മൾ നന്നാവുന്നത്. അതാണ് ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന പല അർത്ഥങ്ങളിലും പല സൂചനകളിലും ഒന്ന്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഏറ്റവും മഹത്തരമായ സൂചന അള്ളാഹുക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന അർത്ഥവും ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റനേകം പാഠങ്ങൾ ഈ ആയത്തിൽ മാത്രമുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. ശരി. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ. ഏതിലേക്ക് ഹിദായത്ത് നൽകണം? അസ്സിറാത്ത്. സിറാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ വളവുകളില്ലാത്ത വളരെ സുവ്യക്തമായ വഴിക്കാണ് സിറാത്ത് എന്ന് പറയുക. അല്ലെങ്കിൽ അറബിയിൽ പറയാം തരീഖ എന്നാണ്. ഏത് വഴിക്കും അറബിയിൽ തരീഖത്ത് എന്ന് പറയാം. പക്ഷെ സിറാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ വഴിയാണ്. ആ വഴിയിൽ അവ്യക്തതയില്ല, വളരെ വ്യക്തമാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വഴി കാണിക്കണം. എന്താണ് ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂന്ന് കാര്യങ്ങളാണ്. ഹിദായത്ത് ചോദിക്കുമ്പോൾ നാം മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എന്താണ് സത്യമെന്ന് പഠിപ്പിച്ചു നൽകണം. എല്ലാ സത്യവും നമുക്കറിയോ? അറിയോ? നമുക്ക് ഒരിക്കലുമില്ല. നമ്മുടെ ഹിദായത്ത് എപ്പോൾ മരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അറിവ് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എത്ര പഠിച്ചാലും ഇത് അവസാനിക്കുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് എത്ര അറിഞ്ഞാലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് റബ്ബെ എനിക്ക് കൂടുതൽ നീ പഠിപ്പിച്ചു നൽകണം, നിന്നെ കുറിച്ച് എനിക്ക് അറിയിച്ചു നൽകണം, നിന്റെ ദീനിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു നൽകണം, സ്വർഗത്തെ കുറിച്ച് എനിക്ക് അറിയിച്ചു നൽകണം, നരകത്തെ കുറിച്ച് അറിയിച്ചു നൽകണം, കൂടുതൽ അറിവ് നൽകണം. ഇഹ്ദിന എന്ന വാക്കിൽ ഒന്നാമത്തെ കാര്യം, അല്ലാഹുമ്മ അല്ലിംന, അള്ളാഹുവെ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാണ്. രണ്ടാമത്തെ കാര്യം, അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായോ? കാര്യമായോ? ഇല്ല, പ്രവർത്തിക്കാൻ സാധിക്കണം അല്ലേ. നമുക്ക് അറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അറിഞ്ഞ കാര്യങ്ങളിലെല്ലാം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ല? നമുക്കതിലേക്കുള്ള ഹിദായത്ത് ലഭിച്ചിട്ടില്ല. എത്രയോ നന്മകൾ നമുക്കറിയാം, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്? അല്ലാഹു സുബ്ഹാനഹു വതആല ആ അറിഞ്ഞ കാര്യം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകിയിട്ടില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത്, റബ്ബെ അറിഞ്ഞ കാര്യം പ്രവർത്തിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം അല്ലേ. നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. ഉദാഹരണത്തിന്, സദഖ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചില ആളുകൾക്ക് പൈസ ഉണ്ടാവില്ല. വേറെ ചില ആളുകൾക്ക് അതല്ല കാരണം, മടിയാണ്. വേറെ ചില ആളുകൾക്ക് മറ്റു ചില കാരണങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടായേക്കാം. എന്ത് കാരണങ്ങളാകട്ടെ, അള്ളാഹുവെ നിന്റെ ദീൻ പ്രാവർത്തികമാക്കാൻ എനിക്ക് തൗഫീഖ് നൽകണം. അപ്പൊ റബ്ബെ നീ പഠിപ്പിച്ചു നൽകണം, പ്രാവർത്തികമാക്കാൻ സഹായിക്കണം. കഴിഞ്ഞില്ല. മൂന്നാമത്തെ കാര്യം, ഒരാൾ എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, അയാൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അയാൾ എല്ലാ ഹിദായത്തും അടുത്തുണ്ട്, എല്ലാം അയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നബിമാരുണ്ട് നേരെ, എങ്കിൽ പോലും എല്ലാം അറിഞ്ഞിട്ടുണ്ട്, എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ ഹിദായത്തുമുണ്ട്, പിന്നെന്തിനാണ് ഇനി പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിന.